ഹിറ്റ് 96.7 FM സ്പെഷ്യൽ ന്യൂസുമായി ഷാബു.
ആയിരത്തി തൊള്ളായിരത്തി 1939 ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ഹരിജനിൽ എഴുതിയ ഒരു ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു. വാസ്തവത്തിൽ അതൊരു മറുപടിയായിരുന്നു. ഒരു മുസ്ലിം ലേഖകൻ ഇന്ത്യ ഒന്നല്ലെന്നും മുസ്ലിങ്ങൾ മറ്റൊരു രാഷ്ട്രമായിരുന്നു എന്നുമുള്ള അവകാശവാദത്തിനുള്ള മറുപടിയായിരുന്നു ഗാന്ധിജിയുടേത്. വൈ ഈസ് ഇന്ത്യ നോട്ട് വൺ നേഷൻ എന്ന് പറഞ്ഞ് ഗാന്ധിജി തുടങ്ങുന്നു. മുഗൾ കാലഘട്ടത്തിൽ ഇതൊന്നായിരുന്നില്ലേ? ഇന്ത്യ രണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ എന്തിന് രണ്ടെന്ന് പറയണം? ക്രിസ്ത്യൻസ് മറ്റൊരു രാഷ്ട്രം, പാഴ്സികൾ മറ്റൊന്ന്, അങ്ങനെ എത്രയെത്ര. എങ്ങനെയാണ് പഞ്ചാബിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളിൽ നിന്നും വ്യത്യസ്തരാകുന്നത്? അവരെല്ലാവരും പഞ്ചാബികൾ തന്നെയല്ലേ? ഒരേയിടത്ത് വെള്ളം കുടിക്കുകയും ഒരേ വായു ശ്വസിക്കുകയും ഒരേ മണ്ണിൽ ജീവിതം വിളയിക്കുകയും ചെയ്യുന്നവരെങ്ങനെയാണ് വ്യത്യസ്തരാകുന്നത് എന്ന് ഗാന്ധിജി ചോദിക്കുന്നു. അതുകൊണ്ടുതന്നെ ഈ ലേഖകന്റെ പരാമർശം ജനങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്താൻ മാത്രമേ ഉപകരിക്കൂ, വാസ്തവങ്ങളുമായി പുലബന്ധം പോലുമില്ലാത്തതാണ് എന്നായിരുന്നു ആ വാക്കുകളിൽ ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഗാന്ധിജിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ നേരെയെത്തിയാൽ, പല ആവർത്തി വായിക്കുകയും കേൾക്കുകയും എഴുതുകയും ചെയ്ത ഈ വാചകത്തിലേക്ക് ഒരിക്കൽ കൂടി ശ്രദ്ധിക്കേണ്ടി വരും. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ഭരണഘടനയുടെ പ്രിയാമ്പിൾ. എന്നുവച്ചാൽ ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ നിഴൽ, ഭരണഘടനയുടെ കണ്ണാടി, ചുരുക്കി പറഞ്ഞാൽ ഭരണഘടനയുടെ എല്ലാമെല്ലാം. എന്താണ് ഈ വാചകത്തിന്റെ പ്രസക്തി? നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ എന്നതിൽ ഈ നമ്മൾ ആരാണ്? നമ്മൾ പണക്കാരും പാവപ്പെട്ടവരും എന്നാണോ? നമ്മൾ വെളുത്തവനും കറുത്തവനും ഇരുണ്ട നിറമുള്ളവനും എന്നാണോ? നമ്മൾ പുരുഷനും സ്ത്രീയും എന്നാണോ? നമ്മൾ ഹിന്ദുവും മുസ്ലിവും ക്രിസ്ത്യനും എന്നാണോ? ഇതൊന്നുമല്ല, നമ്മൾ ഇന്ത്യക്കാർ എന്നാണ്. അതുകൊണ്ടാണ് ഭരണഘടനയിൽ പിന്നീട് എഴുതി ചേർത്തതാണെങ്കിലും സെക്കുലറിസം എന്ന വാക്കിന് വലിയ പ്രാധാന്യമുള്ളത്. ബ്രിട്ടീഷുകാർ എഴുതിപ്പിടിപ്പിച്ച പല പാഠങ്ങളും ഇന്നും തുടരാൻ വെമ്പി നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ച് സെക്കുലറിസം ഒരു പൊളിറ്റിക്കൽ ടേം മാത്രമാണ്. അതുകൊണ്ടാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ പിറന്ന ഡിവൈഡ് ആൻഡ് റൂളിന് ഇന്നത്തെ രാഷ്ട്രീയ അവസ്ഥയിലും വലിയ പ്രസക്തി ലഭിക്കുന്നത്. എന്തുകൊണ്ടാണ് പൌരത്വ ഭേദഗതി ബിൽ അത്തരത്തിൽ വിഭജനത്തിന്റെ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നത് എന്ന ആക്ഷേപം ഉയരുന്നത് എന്ന് നോക്കാം. 1955 ഇന്ത്യയിൽ പൌരത്വ നിയമം കൊണ്ടുവരുന്നത്. പൌരത്വ നിയമത്തിന്റെ വകുപ്പ് 2 ആണ് അനധികൃത കുടിയേറ്റക്കാരെ നിർവചിക്കുന്നത്. ഒരു വിഭാഗം കുടിയേറ്റക്കാരെ ഈ നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നതാണ് ഇപ്പോഴത്തെ ഭേദഗതി. പൌരത്വം കിട്ടാൻ നിയമം നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങളിൽ ഇതേ വിഭാഗം ആളുകൾക്ക് ഇളവ് നൽകലാണ് ഭേദഗതിയുടെ മറ്റൊരു ലക്ഷ്യം. നിയമത്തിന്റെ 3 പട്ടികയിൽ പൌരത്വം കിട്ടുന്നതിനുള്ള യോഗ്യതകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്ന 12 യോഗ്യതകളിൽ ഒന്ന് ഏറ്റവും കുറഞ്ഞ 11 വർഷക്കാലത്തെ രാജ്യത്തെ സ്ഥിരതാമസമാണ്. ഇപ്പോഴത്തെ ഭേദഗതിയിലൂടെ മേൽ സൂചിപ്പിച്ച വിഭാഗത്തിന് ഇത് 6 വർഷമായി ചുരുക്കുന്നു. ഏതെങ്കിലും വിഭാഗത്തിന് അത്തരമൊരു ഇളവ് നൽകുന്നതിൽ ആർക്കും എതിരുണ്ടാവില്ല. എന്നാൽ ഈ വിഭാഗത്തെ നിർണയിച്ചതിലാണ് പ്രശ്നം. കുടിയേറ്റക്കാരെയും പൌരത്വ അപേക്ഷകരെയും തികച്ചും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ചിട്ടാണ് ഈ ഇളവ് നൽകുന്നത്. ഇതാണ് ഭരണഘടനാ വിരുദ്ധത ആക്ഷേപിക്കുന്നത്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള ഹിന്ദു, സിഖ്, പാഴ്സി, ബുദ്ധ, ജൈന, ക്രിസ്ത്യൻ കുടിയേറ്റക്കാരെ പ്രത്യേക വിഭാഗമാക്കി ആ വിഭാഗത്തിനാണ് ഇളവ് നൽകുന്നതും അവരെയാണ് അനധികൃത കുടിയേറ്റക്കാരുടെ നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതും. മതാടിസ്ഥാനത്തിലുള്ള ഈ വിഭാഗീകരണം ഭരണഘടനാ വിരുദ്ധവും രാജ്യത്തെ മൊത്തം ജനങ്ങളെ വിഘടിപ്പിക്കാൻ ഉദ്ദേശിച്ചുള്ളതുമാണ് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ അടക്കം ആരോപണം. സ്വന്തം രാജ്യത്ത് പീഡിപ്പിക്കപ്പെടുന്നു എന്നതാണ് മാനദണ്ഡമെങ്കിൽ പാകിസ്ഥാനിലെ പഷ്തൂണുകളെയും ശ്രീലങ്കയിൽ നിന്നുള്ള തമിഴരെയും മ്യാൻമറിൽ നിന്നുള്ള റോഹിംഗ്യകളെയും എന്തിനാണ് മാറ്റി നിർത്തുന്നത് എന്ന ചോദ്യം. ഇത് തികച്ചും വർഗീയ വിഭജനവും ഭരണഘടനയുടെ 14 അനുച്ഛേദത്തിന്റെ നഗ്നമായ ലംഘനവുമാണ് എന്ന് പറയുന്നു.
പൂരി ദുനിയാ ദേഖ് രഹി ഭാരത് കെ സംവിധാൻ കോ കോയി കഹ രഹാ ഹൈ കി ഹിന്ദു രാഷ്ട്ര ബൻനേ ജാ രഹാ ഹൈ ഭാരത് കാ സംവിധാൻ പക്ഷപാത കർ രഹാ ഹൈ മൈ ആജ് ആപ്കോ ബതാനാ ചാതാ ഹൂ ഭാരത് മേ ക്യാ ഹുവാ മാന്യവർ ഭാരത് കെ അന്ദർ 1951 മേ ഭാരത് കെ അന്ദർ 1991 മേ 84% ഹിന്ദു താ ഓർ 2011 മേ വോ 84% സേ ഘട് കർ 79% ഹൂ യഹാ പർ ആബാദി നഹീ ബഡി ഹൈ വഹാ പർ ആബാദി ബഡി ഹൈ और मुस्लिम 1951 सुन लो भाई 1951 में यहाँ पर मुसलमान 9.8% था आज 14.23% है हमने किसी के साथ धर्म के आधार पर भेदभाव नहीं करा है.
ഒരു ഫേസ്ബുക്ക് പോസ്റ്റുണ്ട്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷംവീർ അസമന്റെ ഒരു നേർക്കാഴ്ച എഴുന്നത്. അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ വരുന്നതിന് മുന്നേ ഞാൻ സീറ്റിൽ നിന്നും എഴുന്നേറ്റു. ഇനിയും ഇരുന്നാൽ ഒരുപക്ഷെ ആദ്യം കരയുക ഞാനായിരിക്കും. ജീവിതത്തിൽ ആകെയുള്ളത് മകളും സഹധർമ്മിണിയും. അസമിലെ NRCയുടെ അന്ത്യശാസനത്തിൽ ഭാര്യ പുറത്ത്. പിതാവിലൂടെ ലെഗസി തെളിയിക്കേണ്ട രേഖകൾക്ക് സർക്കാർ ഓഫീസിൽ പോയപ്പോൾ എല്ലാം തീയെടുത്തു എന്ന മറുപടിയും. ഈ രീതിയിലാണേൽ അവളുടെ പൗരത്വം തെളിയിക്കാൻ കഴിയാത്ത പക്ഷം എനിക്കെന്റെ ഭാര്യയെ ഒപ്പം ലഭിക്കില്ലേ? ഇത് അയാൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്തു മറുപടി നൽകും? അസമിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലവിൽ സ്ഥാപിതമായ ഫോറിനേഴ്സ് ട്രിബ്യൂണലുകൾ പക്ഷപാതത്തിന്റെ റിസോർട്ടുകളാണ്. നീതിയും നിയമവുമൊക്കെ പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കേന്ദ്രങ്ങൾ. ഇവിടെയൊക്കെ ചെന്നാൽ കണ്ടഭാവം നടിക്കാത്ത ജീവനക്കാരും. വഷളായ സ്ഥിതി തന്നെയാണ്. ഭീതിയുടെ മേൽ ഒരു ജനതയെ നയിക്കുക, അതാണ് അസമിലെ ജനത ഇപ്പോൾ അനുഭവിക്കുന്നത്. ഇത് രാജ്യമൊട്ടാകെ വ്യാപിപ്പിക്കാനുള്ള തന്ത്രമായി തന്നെയാണ് ഇതിനെ കണക്കാക്കുന്നത്.
Challenging the legislative competency of the bill. Yes, our main point, that is why we are discussing. I am not going to the merits and history of the case. It is entirely different. So the first point is, this is the first time in the legislative history of India that in order to acquire the citizenship, one of the main factor is the religion. Clauses 2 and 6 violate the right to equality guaranteed under Article 14 of the Constitution, as it provides differential treatment to the illegal migrants on the basis of the religion.
ഗാന്ധിജി പറഞ്ഞ വാക്കുകളിലേക്ക്. ഒരേയിടത്ത് വെള്ളം കുടിക്കുകയും ഒരേ വായു ശ്വസിക്കുകയും ഒരേ മണ്ണിൽ ജീവിതം വിളയിക്കുകയും ചെയ്യുന്നവരെ എങ്ങനെയാണ് വിഭജിക്കുന്നത്?